ശ്രീ വിജു തോമസ് ചെറിയാൻ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. വിജു, ഒട്ടനവധി സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ ലോകത്ത് വ്യാപകമാകുന്നത്. ഇതിൽ ഏറ്റവും പുതിയതായി ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് വോണാക്രൈ റാൻസംവെയർ UK യൂറോപ്പിലും മറ്റും നിരവധി ബിസിനസ്സുകളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നത്. ഈ വോണാക്രൈ റാൻസംവെയറിനെ കുറിച്ച് തന്നെ ഒന്ന് വിശദീകരിക്കാമോ വിജു?
വോണാക്രൈ റാൻസംവെയർ എന്ന് പറയുന്നത് മാർച്ചില് മൈക്രോസോഫ്റ്റ് പാച്ച് ചെയ്ത ഒരു വൾനറബിലിറ്റി, അതായത് വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള ഒരു അപാകത, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇടുന്ന സോഫ്റ്റ്വെയറിൽ അവരുദ്ദേശിക്കാതെ കിടന്നിരുന്ന ഒരു ബഗ്, അതിനെ ഉപയോഗിച്ച് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയും, ആണ് ഈ വോണാക്രൈ എന്ന് പറഞ്ഞ റാൻസംവെയർ മെഷീനുകളിലേക്ക് എത്തുന്നത്. അത് എത്താനുള്ള പ്രധാന കാരണം മൈക്രോസോഫ്റ്റിന്റെ ആ മാർച്ചിൽ ഇറങ്ങിയ പാച്ച്, ഈ മെയ് ആയിട്ടും പാച്ച് ചെയ്യാത്ത മെഷീനുകളിലെയാണ് ഇത് ഇൻഫെക്ട് ചെയ്തത്. പിന്നെ പാച്ചിങ് മാത്രമല്ല, അത് കൂടാതെ ഇതിന്റെ വേറെ ഒരു വശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടറുകൾ പുറത്തുനിന്ന് ഇന്റർനെറ്റിൽ പ്രോപ്പറായിട്ട് ഫയർ വാളോ ഒന്നുമില്ലാതെ അക്സസിബിളും കൂടെ ആയിരുന്നതും കൊണ്ടാണ് കാരണം.
ഓക്കെ, ഒരുപാട് റാൻസംവെയർ അറ്റാക്കുകൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഈ വോണാക്രൈ റാൻസംവെയർ വ്യത്യസ്തമാകുന്നത്?
ഇന്ന് ലോകത്ത് ഒരുപാട് റാൻസംവെയർ ഉണ്ട്, ലോക്കി, അങ്ങനെ പല പേരുകൾ പല റാൻസംവെയറുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-200 റാൻസംവെയർ ഫാമിലി തന്നെയുണ്ട്. പക്ഷെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് സ്പ്രെഡ് ചെയ്യാൻ ഒരു യൂസറിന്റെ ഒരു രീതിയിലുള്ള ആക്ഷനും ആവശ്യമില്ല. നമ്മൾ ഒന്നും ക്ലിക്ക് ചെയ്യുവോ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യുവോ ഒന്നും വേണ്ട. ഇത് തന്നെ സ്പ്രെഡ് ചെയ്യും. തന്നെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വയർലെസ് ആണെങ്കിലും നെറ്റ്വർക്കുകളാണെങ്കിലും അത് തന്നെ നോക്കി, ഈ ഇതിന് വൾനറബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീക്ക്നെസ് നമ്മൾ പാച്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഇത് തന്നെ അത് കോംപ്രമൈസ് ചെയ്ത് അത് നമ്മുടെ ഫയൽസ് എൻക്രിപ്റ്റ് ചെയ്തു അതിന്.
ഓക്കെ, പക്ഷേ വിജു, ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് വരുന്ന അറിയാൻ പാടില്ലാത്ത ലിങ്കുകളിലും മറ്റും ക്ലിക്ക് ചെയ്യരുതെന്ന സന്ദേശങ്ങളാണല്ലോ നമുക്ക് പലപ്പോഴും പല വഴിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ക്ലിക്ക് ചെയ്യുന്നത് വഴി അല്ല ഈ വോണാക്രൈ റാൻസംവെയർ സ്പ്രെഡ് ആകുന്നത് എന്നാണോ വിജു പറയുന്നത്?
ഈ ഒരു സ്പെസിഫിക് വേരിയന്റ്, ഈ വോണാക്രൈ എന്ന് പറയുന്ന റാൻസംവെയർ, ഒരുപാട് ആൾക്കാർ നോക്കിയിട്ട് ഇമെയിലുകളോ വേറെ ലിങ്കുകളോ ഇതിന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള അറിവ്. അതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല. കണ്ടെടുത്തോളം ഉള്ള തെളിവുകൾ എന്താണെന്ന് വെച്ചാൽ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി സ്കാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള മെഷീൻസ്, ഇതിന്റെ പാച്ച് അപ്ലൈ ചെയ്യാത്ത മെഷീൻസ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്കാനിങ് നടക്കുന്നുണ്ട്. അപ്പൊ സ്കാനിങ് നടക്കുമ്പോൾ ഇതിൽ പാച്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഉടനെ അതിനെ ഇൻഫെക്ട് ചെയ്യും. ഇൻഫെക്ട് ചെയ്തിട്ട് റാൻസംവെയർ ഇടും. പിന്നെ നമ്മൾ അത് നമ്മുടെ ഫയൽസ് നമുക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കാശ് കൊടുക്കാനുള്ള ലിങ്ക് കാണിക്കും. ഈ ഒരു റാൻസംവെയർ ഇമെയിൽ വഴിയോ വേറെ ഒന്നിലും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചോണ്ട് നമ്മൾ നമുക്കറിയാൻ വേണ്ട ആൾക്കാർ അയക്കുന്ന ഇമെയിലോ ഓപ്പൺ ചെയ്ത ലിങ്കും അറ്റാച്ച്മെന്റും ഒക്കെ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാൻസംവെയർ കിട്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ. വേറെ റാൻസംവെയർ നമ്മളുടെ കമ്പ്യൂട്ടർ ആക്രമിക്കും.
ഓക്കെ, വിജു പറഞ്ഞു മൈക്രോസോഫ്റ്റിന്റെ പാച്ച് അപ്ലൈ ചെയ്യാത്ത കമ്പ്യൂട്ടറുകളെയാണ് ഈ പ്രത്യേക റാൻസംവെയർ ആക്രമണം ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഈ പാച്ച് അപ്ലൈ ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ വിജു? അപ്ഡേറ്റ് ചെയ്യാത്ത മെഷീൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്?
അതെ, അത് മൈക്രോസോഫ്റ്റിന്റെ അപ്ഡേറ്റ് ചെയ്യാത്ത മെഷീൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളോർക്കും ഇത് അപ്ഡേറ്റ് ആകുന്ന, പക്ഷെ നമ്മൾ സാധാരണ ഒരു വീട്ടിലെ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഉപയോഗിച്ചു, നമ്മളത് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യും അല്ലെ ഷട്ട് ഡൗൺ ചെയ്യും. നമ്മൾ നോക്കുന്നില്ല ഇത് അപ്ഡേറ്റ് ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് അപ്ഡേറ്റ് ബൈ ഡിഫോൾട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കോൺഫിഗർ ചെയ്യുന്ന സാധനമാണെങ്കിൽ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്ത് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ഇത് അപ്ഡേറ്റ് ആകത്തില്ല. നമ്മൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ നോക്കണം. നമുക്ക് കമ്പ്യൂട്ടറിൽ പോയി നോക്കാവുന്നതാണ് വിൻഡോസ് അപ്ഡേറ്റ് അപ്ലൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നോക്കുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം തന്നെ നടന്നോളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ കാര്യങ്ങൾ തന്നെ നടക്കത്തില്ല. ഇപ്പൊ വിൻഡോസിന്റെ അപ്ഡേറ്റ് ഇപ്പൊ മാസത്തിൽ ഒരിക്കലിലേക്കാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പൊ മാസത്തിൽ ഒരിക്കൽ നമ്മൾ പോയിട്ട് ഈ പാച്ചുകൾ അപ്ഡേറ്റ് ആണോ അല്ലയോ, വിൻഡോസ് അപ്ഡേറ്റ് ഇതിന്റെ സ്ക്രീനിൽ പോയി നോക്കി ആ എന്താണ് കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. വിൻഡോസ് മാത്രമല്ല വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സോ ക്രോമോ ഫയർഫോക്സോ ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ആണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ അപ്ഡേറ്റിന്റെ കൂട്ടത്തിൽ വരും. പക്ഷെ ഇതെല്ലാം അപ്ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വൾനറബിലിറ്റി വന്നു കഴിയുമ്പോൾ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ക്രിമിനൽസിന് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംവിധാനം കൂടാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കതക് തുറന്നിരിക്കുന്നത് പോലെയാണ്. ഞാൻ പാച്ച് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ കതക് തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു കള്ളൻ ചെയ്യുന്ന പോലെ തന്നെ അവർ വന്ന് അവർക്ക് തോന്നുന്നത് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഈ പാച്ച് അപ്ലൈ ചെയ്ത സിസ്റ്റത്തിൽ, അതായത് അപ്ഡേറ്റ് ചെയ്ത സിസ്റ്റത്തിൽ വാണാക്രൈ റാൻസംവെയറിന്റെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാണോ?
വാണാക്രൈ റാൻസംവെയർ ഉണ്ടാകത്തില്ല. ഇന്നത്തെ അറിവും ഇന്നത്തെ ഇതുവരെയുള്ള വേരിയൻസും ആണ്. ഇതുപോലുള്ള റാൻസംവെയറിനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം എനിക്ക് എന്റെ കയ്യിൽ ഇതിന്റെ ഒരു സാമ്പിൾ കിട്ടിയാൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ എടുത്തിട്ട് ഈ സാധനം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അത് വേറെ വീണ്ടും ഇറക്കാൻ പറ്റും. അപ്പൊ അന്നേരം അത് വേണമെങ്കിൽ എനിക്ക് ഇമെയിലിൽ കൂടെ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു ഇമെയിൽ വെച്ച് ലിങ്കും ഒക്കെ അയച്ച്. അപ്പൊ നമ്മൾ പാച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു ഘടകമാണ്. അത് ഇന്നത്തെ അവസ്ഥയിലുള്ള ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള വാനാക്രൈയുടെ വേരിയൻസ് അല്ലെങ്കിൽ മാൽവെയറിന്റെ സാമ്പിൾസ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതല്ലാതെ വേറെ ഒന്ന് വരാം, ലിങ്കും ഇമെയിലും ഒക്കെ ഉപയോഗിച്ചുള്ളത് വരാം.
ഓക്കെ, തീർച്ചയായും. ഇതിപ്പോൾ ആഗോളതലത്തിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും ചില ബിസിനസ്സുകളെ ബാധിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എങ്കിലും ഇവിടെ ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ?
ഓസ്ട്രേലിയയില് ബിസിനസ് വൈസ് എനിക്ക് തോന്നുന്നു 5 ചെറുകിട ഓർഗനൈസേഷൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. അതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള വാർത്തകൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു ഒന്ന് രണ്ട് റിസോർച്ചേഴ്സ് നോക്കിയിട്ട് 1500 മെഷീൻ വരെ ഇതിന് ഇപ്പോഴും ഇതിന്റെ പാച്ച് അപ്ലൈ ചെയ്യാതെ ഇത് ഇന്റർനെറ്റിൽ നിന്ന് ആക്സസിബിൾ ആയിട്ട് കിടപ്പുണ്ട് എന്നുള്ളതും, അതുകൂടാതെ വേറെ ഒരു ആള് നടത്തിയ പഠനത്തിൽ അത് 500 താഴെയാണെന്നും രണ്ടു തരത്തിലുള്ള ഇൻഫർമേഷൻ ഇന്ന് പറയുന്നുണ്ട്. എന്തുവായാലും എന്താ പറയുന്നത്, അതിന്റെ 1500 കമ്പ്യൂട്ടറുകൾ എക്സ്പോസ്ഡ് ആയിട്ട് അതായത് ഇന്റർനെറ്റിൽ നിന്നുകൊണ്ട് സ്കാൻ ചെയ്താൽ എത്താവുന്ന രീതിയിൽ അവൈലബിൾ ആയിരുന്നു അവര് നോക്കുമ്പോൾ. ഓസ്ട്രേലിയയിലെ ഇന്നത്തെ രീതിയിൽ വാനക്രൈ സ്പ്രെഡ് ചെയ്യാനുള്ളത് മാക്സിമം ആ പറഞ്ഞ 500 ആണ് മാക്സിമം. അത് തന്നെ ഓൾറെഡി ഗവൺമെന്റ് തലത്തിൽ നിന്നും ഒക്കെ പാച്ച് ചെയ്യാത്ത മെഷീൻസ് നെറ്റിൽ ഇന്റർനെറ്റിൽ വെച്ചിരിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്.
UKയിലെ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഇത് പ്രശ്നം പരിഹരിക്കാൻ നടത്തിയ ഒരു ശ്രമം വിജയിക്കുകയുണ്ടായെന്ന് വാർത്തകളിൽ വന്നിരുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തിയെങ്കിൽ പിന്നെയും എന്തുകൊണ്ടാണ് ഈ ആശങ്ക നിലനിൽക്കുന്നത്?
ഈ മാൽവെയറിന് ഇത് എഴുതിയവരല്ലേ ഉണ്ടാക്കിയവര് ചില സാഹചര്യങ്ങളിൽ അത് റൺ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ അവരൊരു വെബ് അഡ്രസ്സ്, അതായത് നമ്മളിപ്പോ google.com എന്ന് പറയുന്ന പോലെ അവരൊരു അഡ്രസ്സ് അതിൻ്റെ അകത്ത് ഇട്ടിരുന്നു. അപ്പൊ അതുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും, അതുണ്ടെങ്കിൽ അല്ലെ അതിനെ റീച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിച്ച ഒരു UK റിസർച്ചർ ആ ഡൊമൈൻ നെയിം google.com പോലെ ഉള്ളൊരു ഈ വാണക്രൈ എന്ന് പറഞ്ഞ റാൻസംവെയറിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഡൊമൈൻ പോയി രജിസ്റ്റർ ചെയ്ത് അത് പിന്നെ അവർ വിളിക്കുന്നത് കിൽ സ്വിച്ച് എന്ന് ഉള്ള പേരിലാണ് വിളിക്കുന്നത്. അതായത് കാര്യം ആ ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിനെ റീച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ മാൽവെയർ പിന്നെ സ്പ്രെഡ് ചെയ്യാൻ നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം കണ്ട ആ റിസർച്ചർ പോയി ഇത് രജിസ്റ്റർ ചെയ്തത്, കാരണം ഒരുപാട് സ്പ്രെഡിങ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. ഈ ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒരു 4 സാമ്പിളും കൂടെ വന്നു. അതിൽ വേറെ ഓരോ മാൽവെയർ സാമ്പിൾ വന്നതും വേറെ ഒരു ഡൊമൈൻ ആയിരുന്നു അവരുപയോഗിച്ചത്. അതും വേറെ റിസർച്ചേഴ്സ് പോയി രജിസ്റ്റർ ചെയ്ത് അതിന് തടസ്സമിട്ടു. പിന്നെ ചിലത് ഡൊമൈൻ നോക്കുന്ന പരിപാടി ആ മാൽവെയറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് ഈ കള്ളന്മാര് വീണ്ടും വാണക്രൈയുടെ മാൽവെയറിനെ വീണ്ടും എടുത്ത് ഇട്ടു. എപ്പോഴും കള്ളനും പോലീസും കളിയുടെ കാര്യം പറഞ്ഞ പോലാണിത്. തടസ്സം ഇടാൻ നോക്കുന്നവർ തടസ്സം ഇടും, മറ്റവർ അവര് ആ തടസ്സം മറികടന്ന് എങ്ങനെ പോവാന്ന് നോക്കും.
ഇനി ഇത് വലിയ ബിസിനസ്സുകളുടെ ആശുപത്രികളുടെ ഒക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോൾ സാധാരണക്കാരൻ ഇതിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട് വിജു?
ഇന്നത്തെ അവസ്ഥയിൽ സാധാരണക്കാരന് അത്രയും ആശങ്കപ്പെടേണ്ട ഈ വാണാക്രൈ എന്ന് പറഞ്ഞ റാൻസംവെയറിനെ പറ്റി, കാരണം അത് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു നെറ്റ്വർക്കിൽ നിന്നുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നമ്മൾ സെർവറുകളോ അങ്ങനെയുള്ള സെർവർ എന്ന് പറയുമ്പോഴോ ഒന്നെങ്കിൽ ഇപ്പം നമുക്ക് വെബ്സൈറ്റുകള് അതുപോലുള്ള സൈറ്റുകളിലെ അത് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇല്ലാതെ, അതായത് ഫയർവാളുകളൊന്നും ഇല്ലാതെ ചില പോർട്ടുകൾ, പോർട്ടുകൾ എന്ന് പറയുന്നത് ഏറെക്കുറെ നമുക്ക് ജനലുകൾ പോലെ എടുക്കാം. ഈ വാണക്രൈ എന്ന് പറയുന്ന സാധനത്തിന് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 445 എന്ന് പറഞ്ഞ പോർട്ട് ഓപ്പൺ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ആക്സസിബിൾ ആണെങ്കിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. ഇത് വിൻഡോസ് ഫയൽ ഷെയറിംഗിന് യൂസ് ചെയ്യുന്ന പോർട്ടാണ്. അപ്പം വീടുകളിലൊക്കെ നമുക്ക് ഇത് ഓപ്പൺ ആയിരിക്കും. പക്ഷെ വീടുകളിൽ സാധാരണ നമ്മൾ പോകുന്നത് ഒരു വയർലെസ് മോഡോ അല്ലെങ്കിൽ ADSL മോഡോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മോഡോ വഴിയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റേണൽ അഡ്രസ്സും ഒക്കെയാണ്. നമ്മളുടെ ആ ഒരു നെറ്റ്വർക്കിൽ ഒരു ഇൻഫെക്റ്റഡ് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വാണക്രൈ നമ്മളെ എഫക്ട് ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു ഇൻഫെക്റ്റഡ് മെഷീനും കൊണ്ട് ആരെങ്കിലും വരാത്തടത്തോളം കാലം വാണക്രൈ എന്ന് പറഞ്ഞ റാൻസം വെയർ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഓക്കെ, ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സിസ്റ്റം ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും?
മറ്റുള്ള മാൽവെയറിനെ അപേക്ഷിച്ച് റാൻസംവെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ അത് നമ്മളെ അറിയിക്കും നീ ഇൻഫെക്റ്റഡ് ആണെന്നുള്ളത്. കാരണം ഒരു എന്താ ഒരു ക്രിമിനൽ ബിസിനസ്സാണിത്. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഫയൽസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം പോയി അത് നോക്കിയിട്ട് അത് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗശൂന്യമാക്കുമെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂട്ടിട്ട പോലെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ വീടുകളിൽ ഇപ്പൊ നമ്മൾ ഒരു പൂട്ടിട്ട് പൂട്ടി, പക്ഷെ ഈ പറയുന്ന കള്ളന്മാർ വന്നിട്ട് വേറെ ഒരു പൂട്ടിട്ട് പൂട്ടി, എന്നിട്ട് നമുക്കിപ്പോൾ തുറക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സോ ബാക്കിയുള്ളതോ തുറക്കാൻ പറ്റത്തില്ല. തുറക്കണമെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കണം. ഈ ഒരു എൻക്രിപ്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉപയോഗശൂന്യമാക്കി കഴിയുമ്പോൾ അവർ തന്നെ ഡെസ്ക്ടോപ്പിന്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറിലോ ഒക്കെ ഫയൽസ് ഉണ്ടോ അവിടെ എല്ലാം ഓരോ റീഡ്മി ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു HTML ഫയലോ ഒക്കെ കാണും. അതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിലൊരു URL കാണും. അതിൽ ഇത്ര കാഷ് കൊടുക്കുക. കാഷ് എന്ന് പറയുന്നത് അവർ ആവശ്യപ്പെടുക ബിറ്റ്കോയിൻ അതുപോലുള്ള ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ കറൻസി വെച്ച് പേ ചെയ്യാൻ പറയും. അപ്പൊ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അവര് നമ്മളെ അറിയിക്കും ഇത് ഇൻഫെക്റ്റഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാശ് തരുക, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുക. ചില സമയത്ത് ഈവൻ ഫോൺ നമ്പർ ഇവരെ കാണും, അവരെ കോണ്ടാക്ട് ചെയ്യാൻ. നമുക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ
ഓക്കെ. ഇപ്പോൾ ബിറ്റ്കോയിന്റെ കാര്യം വിജു പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ പ്രതിഫലമായി ബിറ്റ്കോയിൻ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്?
ബിറ്റ്കോയിൻ ഒരു ഒരു പോപ്പുലർ ഡിജിറ്റൽ കറൻസിയാണ്. ഈ കറൻസിയുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അനോണിമിറ്റിയാണ്. അതായത് നമ്മള് ബാങ്കിലെ ചെക്ക് പോയി ക്യാഷ് ചെയ്യണമെന്നുണ്ട്, നമ്മളൊരു ഐഡിയും കൊണ്ട് പോയി ക്യാഷ് ചെയ്യണം. പക്ഷെ ബിറ്റ്കോയിൻ കയ്യിൽ വെക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഐഡന്റിഫിക്കേഷനോ നമ്മൾ ആണ് ഈ ബിറ്റ്കോയിൻ മേടിക്കുന്നു എന്നുള്ളത് ട്രേസ് ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ബാങ്കിൽ ഇതിന്റെ റെക്കോർഡ്സ് വെക്കുന്നതിന് പകരം ഇത് പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് ഓരോരോ ഭാഗം. അപ്പൊ ഇവിടെ ഈ ബിറ്റ്കോയിൻ വാലറ്റിൽ നിന്ന് വേറെ ഒരു ബിറ്റ്കോയിൻ വാലറ്റിലേക്ക് പേ ചെയ്തെന്നറിയാം. പക്ഷെ ആരുടെയാണ് ഇത് എന്നുള്ളതോ അങ്ങനെയുള്ളതൊക്കെ ട്രേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ഓക്കെ, ഈ വാണക്രൈ റാൻസംവെയർ നമ്മുടെ ഐഫോൺ ആൻഡ്രോയിഡ് തുടങ്ങിയ സ്മാർട്ട് ഫോണുകളിലൂടെ അറ്റാക്ക് നടത്തുവാനുള്ള സാധ്യതയുണ്ടോ?
ഈ വാണക്രൈ റാൻസംവെയർ ഐഫോണുകളെയോ ആൻഡ്രോയിഡിനെയോ മാക്കിനെയോ എഫക്ട് ചെയ്യത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിൻഡോസിന്റെ ഒരു വീക്ക്നെസ് ആണ്. വിൻഡോസിന്റെ ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഒരു വീക്ക്നെസ് ആണ്. വിൻഡോസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന വിൻഡോസ് സെർവറുകൾ, വിൻഡോസ് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഇതിനെ എല്ലാം എഫക്ട് ചെയ്യും.
ഓക്കെ, ഇപ്പൊ ഈ റാൻസംവെയർ അറ്റാക്ക് ചെയ്യുന്നവർ തന്നെ ആക്രമിക്കപ്പെട്ടു എന്ന സന്ദേശം നമുക്ക് തരുമെന്ന് വിജു നേരത്തെ പറഞ്ഞു. ഒരു സാധാരണക്കാരന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ആക്രമണം തടയാൻ എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ ഇതിനായി എടുക്കേണ്ടത്?
ആക്രമണം തടയാനായിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റുകൾ സമയത്തിന് ചെയ്യുക, അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പാച്ചസ് കറക്റ്റ് സമയത്തിന് തന്നെ ചെയ്യുക. ഇപ്പം ആ ഫോണാണേലും കമ്പ്യൂട്ടർ ആണേലും അത് അപ്ഡേറ്റ്സ് അവൈലബിൾ ആകുമ്പോൾ തന്നെ അത് ചെയ്യുക. പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത ലിങ്കുകൾ അല്ലെ അറിയാൻ വയ്യാത്ത ആൾക്കാർ അയക്കുന്ന SMS വരുന്ന ലിങ്കുകളോ ഇമെയിലിൽ വരുന്ന ലിങ്കുകളോ വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ്സോ ഇമെയിൽ വരുന്ന അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആളിനെ അറിയാമെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്ത് ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ. അറിയാൻ വേണ്ട ആളാണെങ്കിൽ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ അയച്ചു, ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ സൈറ്റിൽ പോവാം, അല്ലെങ്കിൽ ബാങ്കിന്റെ സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോവാം. അല്ലാതെ ഇമെയിലിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യോ, വാട്സപ്പിൽ വരുന്ന ലിങ്കോ, SMS വരുന്ന ലിങ്കുകളോ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് അതും വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് എപ്പോഴും പാച്ച് അപ്ലൈ ചെയ്യാതെ ആന്റിവൈറസ് മാത്രം അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് നമ്മുടെ മെഷീനുകളോ ഫോണുകളോ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിവൈറസ് കമ്പനികൾ മാൽവെയർ അല്ലെങ്കിൽ ഒരു വൈറസ് വരുമ്പോൾ അവർ നോക്കി അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർ ഇട്ടോണ്ടേ ഇരിക്കും. അപ്പൊ അന്നേരം നമ്മളത് അത് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാനോ പറ്റത്തില്ല. വിൻഡോസ് അപ്ഡേറ്റും അതുപോലുള്ള അപ്ഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആന്റിവൈറസ് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നത്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന സൈബർ ആക്രമണമായ വണാക്രൈ റാൻസം വെയറിനെ കുറിച്ചും ഇതിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, വിജു തോമസ് ചെറിയാൻ.
ഓക്കെ, താങ്ക് യു.